മെഡ്ജുഗോറിയ ദർശകയായ മിരിയാന സോൾഡോ എഴുതിയ എന്റെ ഹൃദയം വിജയം നേടുമെന്ന പുസ്തകത്തിൽ നിന്നുള്ള അധ്യായം. മാനസാന്തരപ്പെടുത്തുന്ന പൂന്തോട്ടം. തന്റെ പ്രത്യക്ഷീകരണങ്ങളിലൂടെ പരിശുദ്ധ ദൈവമാതാവ് മാനസാന്തരത്തിന്റെ ഒരു പൂന്തോട്ടം സൃഷ്ടിച്ചു. പല തീർത്ഥാടകരും മെഡ്ജുഗോറിയയിൽ അഗാധമായൊരു ഊർജം അനുഭവിക്കുന്നു. അവിടെ കഠിനമായ ഹൃദയങ്ങളെ മയപ്പെടുത്തുകയും അവരുടെ ജീവിതങ്ങളെ പരിവർത്തനം ചെയ്യുന്നതുമായ ഒന്ന്. എന്നിരുന്നാലും നാഥയുടെ സ്വാധീനം സ്ഥലപരിമിതമല്ല. ചില ആളുകൾക്ക് വിദൂരങ്ങളിൽ നിന്ന് അവളുടെ വിളി അനുഭവപ്പെടുന്നു. ഒരുപക്ഷെ പ്രത്യക്ഷീകരണങ്ങളെക്കുറിച്ചുള്ള ഒരു പുസ്തകം വായിക്കുമ്പോഴോ ഒരു ഡോക്യുമെന്ററി കാണുമ്പോഴോ ഒരു സാക്ഷ്യം കേൾക്കുമ്പോഴോ എങ്കിലും മെഡ്ജുഗോറിയയിലാണ് അവളുടെ സാന്നിധ്യം ഏറ്റവും ശക്തമെന്ന് മിക്ക തീർത്ഥാടകരും സമ്മതിക്കുന്നു. ഇവിടുത്തെ വായു അവളുടെ സ്നേഹത്താൽ പൂരിതമായിരിക്കുന്നതുപോലെയാണ്. അവർ ഒരിക്കൽ അവളെ ശ്വസിച്ചാൽ അവരുടെ ജീവിതം പിന്നൊരിക്കലും മുൻപത്തേതുപോലെയല്ല. ഒരിക്കൽ ആർ ഇറ്റലിക്കാർ മെഡ്ജുഗോറിയയിൽ ഞങ്ങൾ നടത്തുന്ന ഗസ്റ്റ് ഹൌസിൽ താമസിക്കാൻ വന്നു. എല്ലാവരുടെയും പ്രായം 60കളിലായിരുന്നു. ശക്തമായ വിശ്വാസമുള്ളവരായിരുന്നു അവരിൽ 5 പേർ. ഒരാൾ അവിശ്വാസിയായിരുന്നു. ഞാൻ അവരെ അഭിവാദ്യം ചെയ്തപ്പോൾ ദൈവവിശ്വാസമില്ലാത്തയാൾ ഉടനെ പറഞ്ഞു, എനിക്കിതിൽ താല്പര്യമില്ല, ഞാൻ എന്റെ സുഹൃത്തുക്കളോടൊപ്പം ആയിരിക്കുവാൻ വന്നതാണ്. കുഴപ്പമില്ല, ഞാനൊരു ചിരിയോടെ പറഞ്ഞു, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമുണ്ടാവില്ല, നന്ദി. ആ മനുഷ്യനിൽ അഗാധമായൊരു ദുഃഖം എനിക്ക് അനുഭവവേദ്യമായി. പക്ഷേ തന്റെ പരുക്കൻ ബാഹ്യഭാവം കൊണ്ട് അയാൾ അത് മറച്ചു പിടിച്ചു. ചില ആളുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവരെ നിരീക്ഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയാറുണ്ട്. എന്നാൽ എല്ലാവരെയും കുറിച്ചല്ല. ഒരുപക്ഷെ നാഥയുമായുള്ള അടുത്ത സമ്പർക്കം ചിലപ്പോൾ ആത്മീയ സഹനങ്ങൾ കാണുവാൻ സാധിക്കുന്ന തരത്തിൽ എന്റെ സൂക്ഷ്മബോധം വർദ്ധിപ്പിച്ചിരിക്കാം. അങ്ങനെ കാണുമ്പോൾ അത്തരം ആളുകളുമായി സംസാരിക്കുവാനും അവരുടെ മുറിവുകൾ സുഖപ്പെടുത്തുവാൻ അവരെ സഹായിക്കുവാനുമുള്ള അതിയായ ആഗ്രഹം എന്നിലുണ്ടാവാറുണ്ട്. എനിക്ക് അവരുടെ വേദന നീക്കുവാനാകില്ല. എന്നാൽ അവർക്ക് ശ്രദ്ധ കൊടുക്കുവാനും അവർ തനിച്ചല്ലെന്നും ദൈവം അവരെ സ്നേഹിക്കുന്നുണ്ടെന്നുമുള്ള തിരിച്ചറിവിലേക്ക് അവരെ ഉണർത്തുവാൻ സഹായിക്കുവാനും എനിക്ക് കഴിയും. എന്നാൽ അവർ അവരുടെ മനസ്സ് തുറക്കുന്നതുവരെ എനിക്ക് കാത്തിരിക്കുവാനേ കഴിയൂ. ഒരു കക്കാത്തോട് ചുഴിഞ്ഞു തുറക്കുവാൻ നോക്കുന്നത് കൂടുതൽ മുറുക്കത്തിൽ അടയുന്നതിനേ കാരണമാകൂ. 2010 ജൂൺ 2 സന്ദേശത്തിൽ നാഥ പറഞ്ഞു, ഭൂതകാലത്തിൽ നിന്ന് നിങ്ങളെ ഭാരപ്പെടുത്തുന്ന, നിങ്ങളിൽ കുറ്റബോധമുണർത്തുന്ന, മുൻപ് നിങ്ങളെ തെറ്റിലേക്കും അന്ധകാരത്തിലേക്കും വഴിതെറ്റിച്ച എല്ലാ കാര്യങ്ങളിൽ നിന്നും സ്വയം മോചിതരാകുക, പ്രകാശം കൈക്കൊള്ളുക. ഇടയ്ക്കിടെ ചിലരിൽ നിന്ന് തിന്മ പൊട്ടിപ്പുറപ്പെടുന്നതായും എനിക്ക് അനുഭവപ്പെടാറുണ്ട്. ഒരു അദൃശ്യമായ ഭീതിയുടെ മേഘം പോലെ അത് അവരുടെ ചുറ്റും പ്രസരിക്കുന്നു. അത്തരം ഒരാളെ കണ്ടുമുട്ടുമ്പോൾ എന്റെ നട്ടെല്ല് തണുത്ത് മരവിക്കും. അവനെ ഓർത്ത് ഞാൻ ഭയപ്പെടുകയും തീവ്രമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്തെന്നാൽ പിശാച് അവന്റെ ആത്മാവിനെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ടെന്ന് അവൻ അറിയുന്നില്ല. എന്നാൽ വേദനയും തിന്മയും വളരെ വ്യത്യസ്ത കാര്യങ്ങളാണ്. ഇറ്റലിയിൽ നിന്നുള്ള വ്യക്തിയിൽ എനിക്ക് തിന്മ അനുഭവപ്പെട്ടില്ല, മുറിവ് മാത്രമേ അനുഭവപ്പെട്ടുള്ളൂ. അദ്ദേഹം പഴയതുപോലെ മടങ്ങിപ്പോകില്ല എന്നെനിക്കറിയാമായിരുന്നു. ആഗമനത്തിൽ അവരുടെ അവിശ്വാസം പ്രഖ്യാപിച്ച മറ്റുള്ളവരെ പോലെ പിറ്റേന്ന് അദ്ദേഹം സോഫയിലിരുന്ന് ഒരു കുട്ടിയെപ്പോലെ കരയുന്നത് ഞാൻ കണ്ടു. 60 വയസ്സുള്ള ഒരു മനുഷ്യനെ ഇത്രയധികം തകർന്നവനായി കണ്ടത് എന്നെ വേദനിപ്പിച്ചു. അദ്ദേഹത്തിന്റെ അരികത്തിരുന്ന് ഞാൻ ചോദിച്ചു, എന്റെ പാചകമാണോ ഇതിന് കാരണം? ആ മനുഷ്യൻ പുഞ്ചിരിച്ചിട്ട് ഒരു ശ്വാസമെടുത്ത് കണ്ണുകൾ തുടച്ചിട്ട് ചോദിച്ചു, നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന നിങ്ങൾ എനിക്കൊന്ന് എഴുതി തരാമോ? എനിക്ക് വരികൾ അറിയില്ല. മലയിൽ പോയി അവളോട് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ഞാൻ എഴുതിത്തരാം. ഞാൻ വളരെയധികം സമയം പാഴാക്കിക്കളഞ്ഞു. വീണ്ടും വിതുമ്പിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ തോളിൽ കരങ്ങൾ വെച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് അനുഭവിക്കുവാൻ എപ്പോഴെങ്കിലും ഭാഗ്യമുണ്ടായവർ വളരെ ചുരുക്കമാണ്. രാത്രിയുടെ ഭൂരിഭാഗവും അയാൾ മലയിൽ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. മറ്റൊരു സമയം ഒരു സംഘം അമേരിക്കക്കാർ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചു. അവർ എത്തിയപ്പോൾ ഞാൻ അവരെ അഭിവാദ്യം ചെയ്തു. ഓരോരുത്തരായി ഒരു പുഞ്ചിരിയോടെ അവർ പ്രവേശിച്ചു. എന്നാൽ അവസാനത്തെ ആൾ നെറ്റി ചുളിച്ചാണ് കയറി വന്നത്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കട്ടെ, അയാൾ പറഞ്ഞു, ഞാൻ പ്രൊട്ടസ്റ്റന്റാണ്. ആ വസ്തുതയിലുള്ള അദ്ദേഹത്തിന്റെ ഊന്നൽ എന്നെ അമ്പരപ്പിച്ചു. പക്ഷെ ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിനെന്താണ്? നിങ്ങൾ പ്രൊട്ടസ്റ്റന്റാണ്, ഞാൻ കത്തോലിക്കയാണ്. നിങ്ങൾക്ക് സ്വാഗതം അനുഭവപ്പെടണമെന്ന് മാത്രമാണ് ഞാൻ ഇച്ഛിക്കുന്നത്. അയാൾ 7 ദിവസം ഇവിടെ താമസിച്ചു. സുഹൃത്തുക്കളോടൊപ്പം മല കയറിയും വയലുകളിലൂടെ നടന്നും സെയിന്റ് ജെയിംസ് ദേവാലയത്തിലെ സായാഹ്ന പ്രാർത്ഥനാ പരിപാടിയിൽ പങ്കുചേർന്നു. എപ്പോഴൊക്കെ ഞാൻ അത്താഴം വിളമ്പിയോ, ഞാൻ അവന്റെ മേശയ്ക്കടുത്ത് ചെന്ന് പറയും, നിങ്ങൾക്ക് ഈ ഭക്ഷണം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ നിങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യുകയില്ലെങ്കിൽ മാത്രം. അദ്ദേഹം ഓരോ പ്രാവശ്യവും ചിരിച്ചു. ഒരു ദിവസം അവൻ എന്നോട് ചോദിച്ചു, ഒരു പ്രൊട്ടസ്റ്റന്റ് എന്താണെന്നെങ്കിലും നിങ്ങൾക്കറിയാമോ? ഞാൻ ചിരിച്ചു, നിങ്ങൾ കാര്യങ്ങളെക്കുറിച്ച് നിരന്തരം പ്രതിഷേധിക്കുന്നുവെന്ന് മാത്രം എനിക്കറിയാം. ആ ആഴ്ച മുഴുവൻ ഞങ്ങൾ ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം പോകേണ്ട സമയമായപ്പോൾ എനിക്ക് സങ്കടമായി. കയ്യിൽ സ്യൂട്ട് കേസുമായി എന്നെ കണ്ടുമുട്ടിയ അതേ വാതിൽപ്പടിയിൽ വെച്ച് പ്രൊട്ടസ്റ്റന്റുകാരൻ എനിക്ക് ആലിംഗനം നൽകി. നന്ദി, അവൻ പറഞ്ഞു. ഈ യാത്ര എന്റെ ജീവിതം മാറ്റിമറിച്ചു. ഞാൻ എന്റെ അമ്മയെ അറിയാനിടയായി. ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റായ മാർട്ടിൻ ലൂതർ ഒരിക്കൽ എഴുതിയ അതേ കാര്യം അവനും തിരിച്ചറിഞ്ഞു. മറിയം യേശുവിന്റെ അമ്മയാണ്, നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ്. എന്തുകൊണ്ടാണ് ആരെങ്കിലും നാഥയിൽ നിന്ന് ഓടി അകലുക? അമ്മയില്ലാതെ ഭൂമിയിലെ ഒരു കുടുംബവും യഥാർത്ഥത്തിൽ പൂർണ്ണമാകുന്നില്ല. അങ്ങനെ തന്നെയാണ് നമ്മുടെ സ്വർഗീയ കുടുംബവും. പരിശുദ്ധയമ്മയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും അവളുടെ സന്ദേശങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്നത് സ്നേഹത്തെ ഒഴിവാക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നത് പോലെയാണ്. അവൾ സ്നേഹമാണ് സംസാരിക്കുന്നത്. അവൾ സ്നേഹത്തിൻ്റെ മൂർത്തീകരണമാണ്.